ഇരുപത്തിനാലാം അധ്യായം. ജ്ഞാനത്തിന്റെ വാക്കുകൾ അവൾക്ക് തന്നെ പുകഴ്ചയാണ്. തന്റെ ജനത്തിന്റെ മധ്യത്തിൽ അവൾ മഹത്വം ആർജിക്കുന്നു. അത്യുന്നതന്റെ സഭയിൽ അവൾ വായ് തുറക്കുന്നു. അവിടുത്തെ സൈന്യത്തിന് മുമ്പാകെ അവൾ പ്രഘോഷിക്കുന്നു. അത്യുന്നതന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട് മൂടൽ മഞ്ഞ് പോലെ ഞാൻ ഭൂമിയെ ആവരണം ചെയ്തു. ഉന്നതങ്ങളിൽ ഞാൻ വസിച്ചു. മേഘത്തൂണിലായിരുന്നു എന്റെ സിംഹാസനം. ഞാൻ തനിയെ ആകാശത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാതാളത്തിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. ആഴിയിലെ അലകളിലും ഊഴിയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു. ഇവയിലെല്ലാം ഞാൻ വിശ്രമസങ്കേതം അന്വേഷിച്ചു. ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ സകലത്തിന്റെയും സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി. എന്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, യാക്കോബിൽ വാസം ഉറപ്പിക്കുക, ഇസ്രയേലിൽ നിന്റെ അവകാശം സ്വീകരിക്കുക. കാലമാരംഭിക്കുന്നതിന് മുമ്പ് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു. ഞാൻ അനന്തമായി നിലനിൽക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുമ്പിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. സിയോനിൽ ഞാൻ വാസം ഉറപ്പിച്ചു. അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി. ജെറുസലേമിൽ എനിക്ക് ആധിപത്യവും. ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിന്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു. ലെബാനോനിലെ ദേവദാരു പോലെയും ഹെർമോനിലെ സരളമരം പോലെയും ഞാൻ ഉയർന്നു. എൻഗേദിയിലെ ഈന്തപ്പന പോലെയും ജെറീക്കോയിലെ പനിനീർച്ചെടി പോലെയും ഞാൻ വളർന്നു. വയലിലെ ഒലിവുമരം പോലെയും നദീതടത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു. ഇലവങ്ങം പോലെയും സുഗന്ധ തൈലം പോലെയും ഞാൻ പരിമളം പരത്തി. വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറുമ്പശ, ചന്ദനം, കുങ്കുമം, ദേവാലയത്തിലെ കുന്തുരുക്കം എന്നിവ പോലെ ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. കരുവേലമരം പോലെ ഞാൻ ശാഖ വീശുന്നു. എന്റെ ശാഖകൾ മഹത്വവും മനോഹാരിതയും നിറഞ്ഞവയാണ്. മുന്തിരിച്ചെടി പോലെ എന്റെ മൂലങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു. എന്റെ പുഷ്പങ്ങൾ മഹത്വമാർന്ന സമർത്ഥ ഫലങ്ങളായി പരിണമിക്കുന്നു. എന്നെ അഭിലഷിക്കുന്നവൻ അടുത്തു വന്ന് തൃപ്തിയാവോളം എന്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളിലും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരും. എന്നെ ഭുജിക്കുന്നവന്റെ വിശപ്പ് ശമിക്കുകയില്ല, പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും. എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല. എന്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിന്റെ ഉടമ്പടി ഗ്രന്ഥം. യാക്കോബിന്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് കൽപ്പിച്ചു നൽകിയ നിയമം. അത് മനുഷ്യരെ ജ്ഞാനം കൊണ്ട് പീശോൻ നദി പോലെയും ആദ്യഫലകാലത്തെ ടൈഗ്രീസ് നദി പോലെയും നിറയ്ക്കുന്നു. യൂഫ്രട്ടീസ് പോലെയും വിളവെടുപ്പ് കാലത്തെ യോർദാൻ പോലെയും അത് അവരെ ജ്ഞാനപൂരിതരാക്കുന്നു. അത് നൈൽ പോലെയും മുന്തിരി പഴുക്കും കാലത്തെ ഗീഹോൻ പോലെയും പ്രബോധനത്തെ പ്രവഹിപ്പിക്കുന്നു. ആദ്യ മനുഷ്യൻ അവളെ പൂർണമായി അറിഞ്ഞില്ല. അവസാനത്തെ മനുഷ്യനും അവളുടെ ആഴം അളക്കുകയില്ല. അവളുടെ ചിന്ത സമുദ്രത്തെക്കാൾ വിശാലവും അവളുടെ പ്രബോധനം അഗാധത്തെക്കാൾ ആഴമേറിയതുമാണ്. നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാല് പോലെയും ഞാൻ ഒഴുകി. ഞാൻ എന്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഇതാ എന്റെ തോട് നദിയായി, എന്റെ നദി സമുദ്രമായി. ഞാൻ വീണ്ടും എന്റെ ഉപദേശത്തെ പ്രഭാതം പോലെ പ്രകാശമാനമാക്കും. അതിന്റെ കാന്തി വിദൂരങ്ങളിലും പ്രസരിപ്പിക്കും. ഞാൻ ഇനിയും എന്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചൊരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അധ്വാനിച്ചതെന്ന് അറിയുക. എന്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. മൂന്ന് തരക്കാരെ എന്റെ ഹൃദയം വെറുക്കുന്നു. അവരുടെ ജീവിതം എന്നിൽ കടുത്ത അമർഷം ഉളവാക്കുന്നു. ഗർഭിഷ്ഠനായ യാചകൻ, വ്യാജം പറയുന്ന ധനവാൻ, മൂഢനായ വൃദ്ധ വ്യഭിചാരി, യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്ത് നേടാൻ കഴിയും? നരചൂടിയവന്റെ വിവേകവും വയോവൃദ്ധന്റെ സതുപദേശവും എത്ര ആകർഷകമാണ്! വൃദ്ധനിൽ വിജ്ഞാനവും മഹത്തുക്കളിൽ വിവേകവും ഉപദേശവും എത്ര മനോഹരം! അനുഭവ സമ്പത്ത് വയോധികന് കിരീടവും ദൈവഭക്തി അവന് അഭിമാനവുമാണ്. 9 ചിന്തകൾ കൊണ്ട് ഞാൻ എന്റെ ഹൃദയത്തെ പ്രമോദിപ്പിച്ചു. 10 ഞാൻ പറയാം: മക്കളിൽ ആനന്ദിക്കുന്നവൻ, ശത്രുക്കളുടെ പതനം കാണാൻ കഴിയുന്നവൻ, ബുദ്ധിമതിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നവൻ, വാക്കിൽ പിഴയ്ക്കാത്തവൻ, തന്നെക്കാൾ താഴ്ന്നവന് ദാസ്യവൃത്തി ചെയ്തിട്ടില്ലാത്തവൻ, ഭാഗ്യവാൻ. വിവേകം നേടിയവനും ശ്രദ്ധാലുക്കളായ ശ്രോതാക്കളോട് സംസാരിക്കുന്നവനും ഭാഗ്യവാൻ. ജ്ഞാനം നേടിയവൻ എത്ര ശ്രേഷ്ഠൻ! ദൈവഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല. ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിക്കുന്നു. അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. ഹൃദയക്ഷതത്തേക്കാൾ വലിയ ക്ഷതമോ ഭാര്യയുടെ കുടിലതയേക്കാൾ വലിയ കുടിലതയോ ഇല്ല. വെറുക്കുന്നവന്റെ ആക്രമണത്തെക്കാളും ശത്രുക്കളുടെ പ്രതികാരത്തെക്കാളും വലുതായി ഒന്നുമില്ല. സർപ്പത്തിൻ്റെതിനേക്കാൾ മാരകമായ വിഷമില്ല. ശത്രുവിൻ്റെതിനേക്കാൾ തീക്ഷ്ണതയേറിയ ക്രോധവുമില്ല. ദുഷ്ടയായ ഭാര്യയോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ അഭികാമ്യം സിംഹത്തിൻ്റെയോ വ്യാളിയുടെയോ കൂടെ വസിക്കുന്നതാണ്. ഭാര്യയുടെ ദുഷ്ടത അവളുടെ രൂപം കെടുത്തുന്നു. അവളുടെ മുഖം കരടിയുടേതുപോലെ ഇരുളുന്നു. അവളുടെ ഭർത്താവ് അയൽക്കാരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു. വേദനാപൂർണമായ നെടുവീർപ്പ് അടക്കാൻ അവന് കഴിയുന്നില്ല. ഭാര്യയുടെ അകൃത്യങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെന്തും നിസ്സാരമാണ്. ഭാവിയുടെ വിധി അവളുടെ മേൽ പതിക്കട്ടെ. വൃദ്ധൻ മണൽക്കുന്നു കയറുന്നത് പോലെയാണ് ശാന്തനായ ഭർത്താവ് അടിയായ ഭാര്യയോടുകൂടെ ജീവിക്കുന്നത്. സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോകരുത്. ധനത്തിനു വേണ്ടി അവളെ മോഹിക്കുകയുമരുത്. ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ചു കഴിയുന്ന ഭർത്താവിന് കോപവും നിന്ദയും അപകീർത്തിയും ഫലം. ദുഷ്ടയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്സിനും മ്ലാനമുഖത്തിനും വൃണത ഹൃദയത്തിനും കാരണം. ഭർത്താവിനെ പ്രീതിപ്പെടുത്താത്ത ഭാര്യ ഭർത്താവിന്റെ കൈകൾക്ക് തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു. ഒരു സ്ത്രീയാണ് പാപം തുടങ്ങിവെച്ചത്. അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു. വെള്ളം ചോർന്നു പോകാൻ അനുവദിക്കരുത്. ദുഷ്ടയായ സ്ത്രീയെ ഏറെ പറയാൻ അനുവദിക്കരുത്. അവൾ നിന്റെ പരിധിയിൽ നിൽക്കുന്നില്ലെങ്കിൽ ബന്ധം വിടർത്തുക. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവന്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു. അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയം സന്തുഷ്ടവും അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. 3 കാര്യങ്ങൾ എനിക്ക് ഭയമാണ്. 4 എന്നെ നടുക്കുന്നു. നഗരത്തിൽ പരന്ന അപകീർത്തി, ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ചുള്ള വിസ്താരം, വ്യാജ സാക്ഷ്യം, ഇവ മരണത്തേക്കാൾ ഭയാനകമാണ്. മറ്റൊരു വളിൽ ഭാര്യയ്ക്ക് തോന്നുന്ന അസൂയ ഹൃദയവേദനയും ദുഃഖവും ഉണ്ടാക്കുന്നു. അവളുടെ വാക്പ്രഹരം അത് പരസ്യമാക്കുന്നു. ദുഷ്ടയായ ഭാര്യ ഉരസുന്ന മുഖം പോലെയാണ്. അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്നത് പോലെയാണ്. ഭാര്യയുടെ മദ്യപാനം പ്രകോപനം ഉളവാക്കുന്നു. അവൾ അവമതി മറച്ചു വയ്ക്കുന്നില്ല, വയ്ക്കുകയില്ല. സ്വൈരിണിയായ ഭാര്യയെ കാമാർത്ഥമായ കടാക്ഷത്തിലൂടെ തിരിച്ചറിയാം. ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി നിയന്ത്രിക്കുക. സ്വാതന്ത്ര്യം അവൾ ദുരുപയോഗപ്പെടുത്തും. അവളുടെ നിർലജ്ജമായ നോട്ടത്തിൽ കരുതൽ വേണം. അവൾ നിന്നെ വഞ്ചിച്ചാൽ അത്ഭുതമില്ല. ദാഹാർത്തനായ പതികൻ കിട്ടുന്നിടത്തു നിന്നെല്ലാം കുടിക്കുന്നത് പോലെ അവൾ ഏത് വേലിക്കരിയിലും ഇരിക്കും. ഭാര്യയുടെ വശ്യത ഭർത്താവിനെ പ്രമോദിപ്പിക്കുന്നു. അവളുടെ വൈഭവം അവനെ പുഷ്ടിപ്പെടുത്തുന്നു. മിതഭാഷിണിയായ ഭാര്യ കർത്താവിന്റെ ദാനമാണ്. സുശിക്ഷിതമായ ഹൃദയത്തെ പോലെ അമൂല്യമായ മറ്റൊന്നില്ല. ശാലീനത ഭാര്യയുടെ സൗഷ്ഠവം അതീവ വർധനമാക്കുന്നു. നിർമ്മലമായ ഹൃദയത്തിന്റെ മൂല്യം നിർണയാതീതമാണ്. കർത്താവിന്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം. വിശുദ്ധമായ തണ്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഖമായ ശരീരത്തിൽ മനോഹരമായ മുഖം. രജതപീഠത്തിലെ സുവർണ സ്തംഭങ്ങൾ പോലെയാണ് നിശ്ചയദാർഢ്യമുള്ളവന്റെ മനോഹരമായ കാലുകൾ. അങ്ങനെ നിന്റെ സന്തതി നിലനിൽക്കും. തങ്ങളുടെ ആഭിജാത്യത്തിൽ അടിയുറച്ച് അവർ മഹനീയരാകും. ദേശീയ തുകളിനേക്കാൾ വിലകെട്ടതാണ് വിവാഹിത കാമുകൾക്ക് ശവപ്പുരയാണ്. ദൈവഭയമില്ലാത്ത ഭാര്യ അധാർമികന് പറ്റിയ തുണ, ഭക്ത ദൈവഭക്തന് തുണയും. നിർലജ്ജയായ സ്ത്രീ സദാ നിന്ദ്യമായി വർത്തിക്കുന്നു. വിനയവതി ഭർത്തൃസന്നിധിയിലും സങ്കോചം കാണിക്കും. ധിക്കാരിണിയായ ഭാര്യ ശുവാവിന് സദൃശിയാണ്. ശാലീനിയായ ഭാര്യ കർത്താവിനെ ഭയപ്പെടുന്നു. ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യയെ സകലരും വിവേകവതിയായി കാണും. അവനെ അഹമ്മതി പൂണ്ട് അവഹേളിക്കുന്നവൾ അധർമ്മിണിയായി എണ്ണപ്പെടും. ഉത്തമയായ സ്ത്രീയുടെ ഭർത്താവ് സന്തുഷ്ടനാണ്, അവന്റെ ആയുസ് ഇരട്ടിക്കും. രണ്ടു കാര്യങ്ങളെ കുറിച്ച് എന്റെ ഹൃദയം ദുഃഖിക്കുന്നു. മൂന്നാമത് നിന്നെ കോപിപ്പിക്കുന്നു. ദാരിദ്ര്യത്താൽ ക്ലേശിക്കുന്ന പടയാളി, നിന്ദിക്കപ്പെടുന്ന ജ്ഞാനി, നീതി വെടിഞ്ഞ് പാപമാർഗത്തിൽ ചരിക്കുന്നവൻ. അവനു വേണ്ടി കർത്താവ് വാളൊരുക്കുന്നു. കച്ചവടക്കാരന് കാപട്യത്തിൽ നിന്നൊഴിഞ്ഞിരിക്കുക ദുഷ്കരം. വ്യാപാരിക്ക് നിഷ്കളങ്കനാവുക പ്രയാസം. നിസ്സാര ലാഭത്തിനു വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട്. ദ്രവ്യാഗ്രഹി പലതും കണ്ടില്ലെന്ന് നടിക്കുന്നു. കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറയ്ക്കുന്നു. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ഉപയോഗശൂന്യമായവ അരിപ്പേൽ ശേഷിപ്പിക്കുന്നത് പോലെ മനുഷ്യന്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും. കുശവന്റെ പാത്രങ്ങൾ ചൂളയിലെന്ന പോലെ മനുഷ്യൻ ന്യായവാദത്തിലൂടെ പരിശോധിക്കപ്പെടുന്നു. വൃക്ഷത്തിന്റെ ഫലം കർഷകന്റെ സാമർഥ്യം വെളിവാക്കുന്നു. ചിന്തയുടെ പ്രകടനം മനുഷ്യന്റെ സ്വഭാവത്തെയും. ഒരുവന്റെ ന്യായവാദം കേൾക്കാതെ അവനെ പുകഴ്ത്തരുത്. അതാണ് മനുഷ്യനെ പരീക്ഷിക്കാനുള്ള മാർഗം. നീതിയെ പിന്തുടർന്നാൽ നിനക്കത് ലഭിക്കും. മഹനീയ അങ്കി പോലെ അത് ധരിക്കുക. പക്ഷികൾ സ്വന്തം വർഗത്തോട് കൂട്ടം ചേരുന്നത് പോലെ സത്യസന്ധത സത്യസന്ധനോട് ചേരുന്നു. സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു. പാപം ഭാവിയെ കാത്തിരിക്കുന്നു. ദൈവഭക്തന്റെ വിവേകം സുദൃഢമാണ്. മൂടന് ചന്ദ്രനെ പോലെ മാറ്റം സംഭവിക്കുന്നു. മൂടനെ വിട്ടൊഴിയാൻ നോക്കുക, ബുദ്ധിമാനെ വിട്ടുപോകരുത്. ഹോഷന്റെ സംസാരം നിന്ദ്യവും അവന്റെ ചിരി അനിയന്ത്രിതവും പാപകരവുമാണ്. ആണയിടുന്നവരുടെ സംസാരം കേൾക്കുമ്പോൾ രോമഹർഷമുണ്ടാകുന്നു. അവരുടെ കലഹം കേൾക്കുന്നവൻ ചെവി പൊത്തുന്നു. അഹങ്കാരിയുടെ മത്സരം രക്തച്ചൊരിച്ചിലിനിടയാക്കുന്നു. അവരുടെ ദൂഷണം കർണകഠോരമാണ്. രഹസ്യം പാലിക്കാത്തവന് വിശ്വസ്തത നഷ്ടപ്പെടുന്നു. അവന് ആത്മമിത്രം ഉണ്ടാവുകയില്ല. സുഹൃത്തിനെ സ്നേഹിക്കുകയും അവനോട് വിശ്വസ്തത പാലിക്കുകയും ചെയ്യുക. നീ അവന്റെ രഹസ്യം വെളിപ്പെടുത്താനിടയായാൽ അവനോടുകൂടെ നടക്കരുത്. എന്തെന്നാൽ ശത്രുവിനെ നശിപ്പിക്കുന്നത് പോലെ നീ അയൽക്കാരന്റെ സൗഹൃദം നശിപ്പിച്ചു. കയ്യിലിരുന്ന പക്ഷിയെ തുറന്നുവിടുന്നത് പോലെ നീ അയൽക്കാരനെ അകറ്റി. അവനെ വീണ്ടും കിട്ടുകയില്ല. പിന്തുടരാനാകാത്ത വിധവൻ അകന്നിരിക്കുന്നു. വലയിൽ നിന്ന് മാൻ എന്ന പോലെ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. മുറിവാണെങ്കിൽ വെച്ചുകെട്ടാം. ദൂഷണത്തിന് ശേഷവും അനുരഞ്ജന സാധ്യതയുണ്ട്. രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ല. കണ്ണു ചിമ്മുന്നവൻ തിന്മ നനയ്ക്കുന്നു. അവനെ തടയാൻ ആർക്കും കഴിയുകയില്ല. നീ കേൾക്കെ അവൻ മധുരമായി സംസാരിക്കും. നിന്റെ വാക്കുകളെ അവൻ ശ്ലാഘിക്കും. എന്നാൽ പിന്നീട് അവൻ സ്വരം മാറ്റും. നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ കുടുക്കും. ഞാൻ വെറുക്കുന്ന പലതുമുണ്ട്. എന്നാൽ ഒന്നും അവനെ തുല്യമല്ല. കർത്താവ് പോലും അവനെ വെറുക്കും. നേരെ മുകളിലേക്ക് കല്ലെറിയുന്നവൻ തന്റെ തലയിലേക്ക് തന്നെയാണ് എറിയുന്നത്. ചതിപ്രയോഗം ചുറ്റും മുറിപ്പെടുത്തുന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. താൻ വെച്ച കെണിയിൽ താൻ തന്നെ കുടുങ്ങും. താൻ ചെയ്ത തിന്മ തന്റെ മേൽ തന്നെ പതിക്കും. അത് എവിടെ നിന്ന് വന്നെന്ന് അവൻ അറിയുകയില്ല. അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു. പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി പതിയിരിക്കുന്നു. ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും. മരണത്തിന് മുമ്പ് വേദന അവനെ വിഴുങ്ങും. കോപവും ക്രോധവും മ്ലേച്ഛമാണ് അവയെപ്പോഴും ദുഷ്ടനോടുകൂടെയുണ്ട്. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവന്റെ പാപം മറക്കുകയില്ല. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പകവച്ചു പുലർത്തുന്നവൻ കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവന്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്ത്യം ഓർത്ത് ശത്രുതയെ അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകളനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്യുന്നതിന്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും. കോപിഷ്ടൻ കലഹം ജ്വലിപ്പിക്കുന്നു. ദുഷ്ടൻ സ്നേഹിതനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുത ഉളവാക്കുകയും ചെയ്യുന്നു. വിറകിനൊത്ത് തീയാളുന്നു, ദുശാട്ടിത്തിനൊത്ത് കലഹം, കരുത്തിനൊത്ത് കോപം, ധനത്തിനൊത്ത് ക്രോധം. തിടുക്കത്തിലുള്ള വാഗ്വാദം അഗ്നി ജ്വലിപ്പിക്കുന്നു. പെട്ടെന്നുള്ള ശണ്ട രക്തച്ചൊരിച്ചിലിൽ ഉളവാക്കുന്നു. ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ കെട്ടുപോകും. രണ്ടും ഒരേ വായിൽ നിന്ന് തന്നെ വരുന്നു. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവൻ. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപവാദം അനേകരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രബല നഗരങ്ങളെ നശിപ്പിക്കുകയും ഉന്നതന്മാരുടെ ഭവനങ്ങൾ തട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദം ധീര വനിതകളുടെ ബന്ധം വിച്ഛേദിക്കുകയും അവർക്ക് അധ്വാന ഫലം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല. ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും. നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്. നാവ് കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിൽ ഏറെയാണ്. അപവാദമേൽക്കാത്തവരും അതിന്റെ കോപത്തിന് ഇരയാകാത്തവരും അതിന്റെ നുഖം വഹിക്കാത്തവരും അതിന്റെ ചങ്ങല വീഴാത്തവരും ഭാഗ്യവാന്മാർ. അതിന്റെ നുഖം ഇരുമ്പും ചങ്ങല പിച്ചളയുമാണ്. അത് വരുത്തുന്ന മരണം ദുർമരണമാണ്. പാതാളമാണ് അതിനേക്കാൾ അഭികാമ്യം. ദൈവഭക്തന്റെ മേൽ അതിന് അധികാരമില്ല. അവൻ അതിന്റെ അഗ്നിയിൽ ദഹിക്കുകയുമില്ല. കർത്താവിനെ പരിത്യജിക്കുന്നവൻ അതിന്റെ പിടിയിൽ അമരും. അത് അവരുടെ ഇടയിൽ കത്തിജ്വലിക്കും. കെടുത്താൻ കഴിയുകയില്ല. സിംഹത്തെ പോലെ അത് അവരുടെ മേൽ ചാടി വീഴും. പുലിയെ പോലെ അതവരെ ചീന്തിക്കളയും. നിങ്ങളുടെ ഭൂസ്വത്ത് മുള്ളുവേലി കൊണ്ട് സുരക്ഷിതമാക്കുക. സ്വർണവും വെള്ളിയും പൂട്ടി സൂക്ഷിക്കുക. വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക. വായിക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവ് കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ?
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ ഒരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വസ്ഥഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചതോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതാശം. ഈ ശുശ്രൂഷയെ വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് നയിച്ചുകൊണ്ടുപോകുന്ന ദൈവത്തെ ആമുഖമായിട്ട് സ്തുതിക്കുകയും ആരാധിക്കുകയും വന്നിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായ നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസനത്തിന് മാത്രാ പോലത്തെ വളരെ സ്നേഹ ആദരവോടുകൂടി ഈ അനുഗ്രഹമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ഈ ശുശ്രൂഷയിലെ നേതൃത്വം കൊടുക്കുകയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഭദ്രാസനത്തിലെ എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതാശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പന്നി ബോബി പീഠാച്ചനെയും വളരെ സ്നേഹത്തോടുകൂടി ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചില സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഭദ്രാസനത്തിന്റെ അകത്തും പുറത്തുമായി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 201-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പാഠപുസ്തകത്തിലെ 201-ാമത്തെ ഗീതം, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവ സ്നേഹം. ജീവിതത്തിന്റെ ഏതൊരു അവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളോ മറ്റൊന്നുമില്ലാതെ നമ്മുടെ സമീപത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ മഹാകാരുണ്യത്തെ വാഴ്ത്തു പാടുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അമ്മ മറന്നാലും മുറ്റവര് എല്ലാം മറന്നാലും ഒരിക്കലും മറക്കാത്ത ദൈവകരങ്ങൾ അനുസ്യൂതം നമ്മെ പിന്തുടരുവാൻ തക്കവണ്ണം ആഴമായ ഒരു ദൈവിക ബന്ധത്തിലേക്ക് നമ്മളെ നയിപ്പാൻ ഈ ഗീതം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ അജഗണങ്ങളെ നാദിക്കുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു, എന്നെ ഓമനയായി കരുതുന്നു. അജഗണങ്ങളെ കാത്തിരുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു, എന്നെ ഓമനയായി കരുതുന്നു. ഇല്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും നാഥനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാർദ്രമാം ഹൃദയമെപ്പോഴും എനിക്കായി കുടിച്ചിരുന്നു, എന്നെയോ അരുതുന്നു.
നിന്റെ സകല പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെ പ്രതിയും അയോഗ്യനായ എന്റെ മഹാപാപങ്ങൾക്കും എന്റെ കഠിന കുറ്റങ്ങൾക്കും പാപപരിഹാരം വരുത്തേണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നവല്ലോ. കർത്താവായ ശുമശിക, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും നിനക്ക് യോഗ്യമാകുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമീൻ.
പ്രിയ ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിലെ വിശ്വാസികളെ, പരിശുദ്ധിയായ ദൈവമാതാവിന്റെ നാമത്തിലുള്ള ശൂനയോ നോമ്പിനും പെരുന്നാളിന് ശേഷം നമ്മൾ ഒന്നിച്ചുകൂടുകയാണ്. നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ശൂനയോ പെരുന്നാൾ ഭക്തിയോടുകൂടി കൊണ്ടാടുകയും ആ ദൈവമാതാവിന്റെ മധ്യസ്ഥത തേടുകയും ചെയ്തു. മർത്തുമറിയം സമാജം ഡേ ആയിട്ട് മലങ്കര ഓർത്തഡോക്സ് സഭ ആഗമാനം അനുഷ്ഠിച്ച ഒരു ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. നമ്മുടെ ഭദ്രാസനത്തിലെ മർത്തുമറിയം സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. അതിന് ചുമതലയെടുത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. മർത്തുമറിയം സമാജം ഡേ സെലിബ്രേഷൻ അനുഗ്രഹമായിരുന്നതുപോലെ തന്നെ മർത്തുമറിയം സമാജം ഡേ കളക്ഷനും ഭംഗിയാക്കേണ്ട കാരണം എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ബോബി പീറ്റർ അച്ഛനാണ്. അച്ഛൻ മലബാർ ഭദ്രാസനത്തിലെ ഒരു വൈദികനാണ്. കോഴിക്കോട് കത്തീഡ്രൽ വികാരിയായിരുന്നു. മലബാർ ഭദ്രാസനത്തിന്റെ കീഴിലുള്ള പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയും പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ചുമതലയും അച്ഛനുണ്ട്. ചാത്തമംഗലം പള്ളി, സെന്റ് പോൾസ് പള്ളി ഇടവക അംഗവുമാണ് അച്ഛൻ. ഭാഗ്യസ് പണ്ണാർഹനായ ദിദി മോസ്ബാവായിട്ട് സെക്രട്ടറിയുമായി ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള അച്ഛന് ഈ പാലിയേറ്റീവ് കെയർ സെന്ററുമായി ബന്ധപ്പെട്ട് അതിന്റെ വളർച്ചയ്ക്ക് തിരുമേനിയുടെ പ്രത്യേക നിർദ്ദേശം അനുസരണം മലബാർ ഭദ്രാസനം അത്ര പൂർത്തിയായിരിക്കുന്ന സെക്രട്ടറി ആർ ഫിലിപ്പ് തിരുമേനിയുടെ പ്രത്യേക നിർദ്ദേശാനുസരണം അമേരിക്കയിലെ ഇപ്പോൾ പര്യടനത്തിലാണ്. അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുകയും തുടർന്ന് ബഹുമാനപ്പെട്ട ബോബി പീറ്റർ അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
പാഠപുസ്തകത്തിലെ 230-ാമത്തെ ഗീതം, വളരെ സുപരിചിതമായുള്ള പഴയ ഗീതം. എന്നേശു അല്ലാതിൽ എനിക്ക് ആശ്രയം കൂവിൽ, തന്മാവിലല്ലാതെ എനിക്ക് മറ്റുമില്ല. ജീവിതത്തിൽ വൻ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിടുന്ന അവസരത്തില് സഹായത്തിന് ചുറ്റുപാടും അന്വേഷിക്കുമ്പോഴും ആരും സഹായമില്ലെങ്കിലും അനുനിമിഷം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പാക്കുന്ന ശ്രേഷ്ഠമായ ഒരു ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ജീവിതത്തിന്റെ സന്തോഷയാമങ്ങളിൽ അനേക സ്നേഹിതരും ബന്ധുക്കളൊക്കെ കൂടുണ്ടെങ്കിലും ഒറ്റപ്പെടുന്ന അവസരത്തിൽ നമുക്ക് ആശ്രയിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഈ ഗീതമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് ഈ ഗീതം സമർപ്പിക്കാം.
എന്നേശുവല്ലാതില്ലേനിക്കോരാശ്രയം ഭൂവിൽ, തന്മാവിലല്ലാതില്ലേനിക്കോ വിശ്രാമം വേറെ, ഈ പാരിലും പടത്തിലും വിശ്രാമം.
ആദരവോടുകൂടി സമയത്ത് സ്വാഗതമാണ്. ദൈവത്തിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി. നിങ്ങളെ ആർക്കും ആർക്കും പരിചയമില്ലാത്ത തിരുമേനിയാണോ? സോറി തിരുമേനി, സോറി തിരുമേനി. ഞാന് കോഴിക്കോട് സ്വദേശിയാണ്. തിരുമേനി പരിചയപ്പെടുത്തി, ഞാൻ ഒരു പാലിയേറ്റീവ് ഡയാലിസിസ് സെന്ററിന്റെ ചുമതലയാണ്. നമ്മുടെ മലങ്കര സഭയില് ഏക ഡയാലിസിസ് ചാരിറ്റബിൾ ഡയാലിസിസ് സെന്റർ ആണ്. ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കോഴിക്കോട് പുതുപ്പാടിയിൽ. രണ്ടു വർഷം മുമ്പ് ആരംഭിച്ച ഏതാണ്ട് 3500 ഡയാലിസിസ് നമുക്ക് ഫ്രീ ആയിട്ട് പാവപ്പെട്ട രോഗികൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അഭിമുഖ തിരുമേനിസ് എന്നെയും കൂടെ അവിടുത്തെ ഭദ്രാസനത്തിൽ വരാനായിട്ട് സമ്മതിച്ചതായിരുന്നു, പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങോട്ട് വരാനായിട്ട് സാധിച്ചില്ല. തിരുമേനി ക്ഷമിക്കണം. പിന്നീട് ഒരിക്കലും തിരുമേനി അനുവദിക്കുകയാണെങ്കിൽ വരാമെന്ന് പ്രത്യാശിക്കുന്നു. ഞാൻ ഒരു കൊച്ചു കഥ നിങ്ങളോട് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒരു ബഹുമാനപ്പെട്ട ഒരു വൈദിക സ്റ്റേഷൻ അച്ഛന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞൊരു സംഭവമാണ്. അച്ഛൻ ഇങ്ങനെ ഈ ജയിലുകളിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരു മിഷനായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. ഒരിക്കൽ അച്ഛൻ ഈ ജയിലിലും ഈ മെന്റൽ ഹോസ്പിറ്റലുകളിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരച്ഛനായിരുന്നു. ഒരിക്കൽ അച്ഛൻ ഇങ്ങനെ മെന്റൽ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറുടെ കൂടെ ഒരു തടിമാടനായ ഒരു ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ആള് നടക്കുന്നത് കണ്ടു. ഡോക്ടർ എവിടെ പോയാലും ഈ മനുഷ്യൻ, ഈ ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യനും എപ്പോഴും കൂടെ നടക്കും. അപ്പൊ ഈ അച്ഛന് മനസ്സിലായി ഇത് ആ ഡോക്ടറുടെ സെക്യൂരിറ്റിക്കാരനായിരിക്കും. കാരണം നല്ലൊരു തടിമുടുക്കുള്ള ആളാണ്. തീർച്ചയായിട്ടും ഈ സെക്യൂരിറ്റിക്കാരനെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് ഡോക്ടർക്ക് മറ്റു രോഗികളൊന്നും ഉപദ്രവിക്കാതെ കാത്തു രക്ഷിക്കുകയും ചെയ്യും. കാരണം ഈ അച്ഛൻ തന്നെ വേറൊരു മെന്റൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടറെ ചെകിട്ടത്തടിക്കുന്ന, ഒരു രോഗി ചെകിട്ടത്തടിക്കുന്നതും ഈ ഡോക്ടറുടെ ദേഹത്ത് കയറി ഉപദ്രവിക്കുന്നതൊക്കെ ഈ അച്ഛൻ കണ്ടിട്ടുള്ളതാണ് നേരത്തെ. അപ്പൊ അച്ഛന് ഈ ഡോക്ടറുടെ ബുദ്ധിയെ വളരെയേറെ പ്രശംസിച്ചു. കാരണം ഈ ഡോക്ടർക്ക് ബുദ്ധിയുണ്ട്. അടുത്തുള്ള ഒരു നല്ലൊരു ഒരു സെക്യൂരിറ്റിക്കാരൻ ഏതായാലും ഡോക്ടർ കൂടെ നടത്തുന്നുണ്ടല്ലോ എന്ന് ഈ അച്ഛന് തോന്നി. കുറച്ചു നേരം അച്ഛന്റെ ഈ ഡോക്ടറുടെ കൂടെ അച്ഛൻ നടന്നു പോവുക. കുറച്ചു കഴിഞ്ഞ് ഒരു രോഗി വളരെ പെട്ടെന്ന് വയലന്റ് ആയിട്ട് ഈ ഡോക്ടറുടെ ചെകിട്ടത്തടിക്കുകയും വളരെ ഉപദ്രവിക്കുകയും ചെയ്യുക. ഈ അച്ഛൻ പേടിച്ചു നിൽക്കുക. അച്ഛന് ഉടനെ പെട്ടെന്ന് മനസ്സിലായി എന്തായാലും ഈ സെക്യൂരിറ്റിക്കാരൻ, തൊട്ടടുത്ത് നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരൻ ഉടനെ ഈ രോഗിയെ പിടിച്ചു മാറ്റി ഈ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന് പെട്ടെന്ന് മനസ്സിലായി. പക്ഷെ ഈ അച്ഛൻ നോക്കുമ്പോൾ ഈ സെക്യൂരിറ്റിക്കാരനെന്ന് തോന്നിയ മനുഷ്യൻ ഒന്നും ചെയ്യാതെ അനങ്ങാതെ നിൽക്കുക. അച്ഛന് അത്ഭുതം തോന്നി. അച്ഛൻ കുറച്ച് കഴിഞ്ഞ് എല്ലാം ശാന്തമായി കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടർ എന്തിനാ ഈ സെക്യൂരിറ്റിക്കാരനെ എപ്പോഴും കൂടെ നടക്കുന്നു. ഇത്ര തടിമാടനായിട്ട് അയാള് ഡോക്ടറെ ഒന്ന് രക്ഷിക്കുപോലും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഉടനെ ഡോക്ടർ മറുപടി ആയിട്ട് പറയും, ഇത് സെക്യൂരിറ്റിക്കാരനൊന്നും അല്ല, ഇത് ഇവിടുത്തെ ഒരു രോഗിയാണെന്ന്, ഇവിടുത്തെ രോഗി എന്റെ കൂടെ എപ്പോഴും നടക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അച്ഛന്റെ വീണ്ടും സംശയം, ഈ രോഗിയെ ഇത്രയും തടിമുടക്കുള്ള ഈ ആരോഗ്യ ദൃഢഗാത്രനായ ഈ രോഗി അച്ഛനെ ഈ ഡോക്ടർ എപ്പോഴും കൊണ്ടു നടക്കുമ്പോൾ ചിലപ്പോൾ ഇയാളും വയലന്റ് ആയിട്ട് ഡോക്ടറെ ഉപദ്രവിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോ ഈ ഡോക്ടർ മറുപടി ആയിട്ട് പറയുകയാണ്, ഈ രോഗിയുടെ രോഗം എന്ന് പറഞ്ഞാൽ ഇതാണ്, തന്റെ ആരോഗ്യത്തെ കുറിച്ച് തന്റെ ശക്തിയെ കുറിച്ച് ഈ രോഗിക്ക് ബോധ്യമില്ല, അതാണ് ഈ രോഗിയുടെ ഒരു രോഗം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ഡോക്ടറുടെ കൂടെ എപ്പോഴും നടക്കുന്നത്, കാരണം മറ്റു രോഗികളൊക്കെ ഈ രോഗിയെ മനുഷ്യനെ ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടാണ് അയാൾ എപ്പോഴും ഈ ഡോക്ടറുടെ കൂടെ നടക്കുന്നത്. കാരണം ഡോക്ടർ രക്ഷപ്പെടുത്തുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ എപ്പോഴും ഡോക്ടറുടെ കൂടെ നടക്കുന്നതെന്ന് ഈ ഡോക്ടർ അച്ഛനോട് പറയുകയുണ്ടായി. ഇവിടെ നമുക്കറിയാം, ഇതൊരു ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കഴിവിനെ കുറിച്ച് തന്റെ അനുഗ്രഹത്തെ കുറിച്ച് തന്റെ ശക്തിയെ ബലത്തെ കുറിച്ചും ഒരു ബോധ്യമില്ലാത്തൊരു സ്വഭാവമാണ്, ഒരു രോഗമാണ് ഈ മനുഷ്യനുള്ളത്. ഈ രോഗം പലപ്പോഴും പലർക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലഭിച്ചിരിക്കുന്ന കഴിവുകളെ കുറിച്ച് ലഭിച്ചിരിക്കുന്ന ശക്തിയെ കുറിച്ചൊന്നും ബോധ്യമില്ലാതെ നടക്കുന്നവരായിട്ടുള്ള മനുഷ്യര്, മൃഗങ്ങളിലെ നമുക്ക് ഒരു മൃഗത്തെ കാണാം, കസ്തൂരിമാൻ അല്ലേ? കസ്തൂരിമാനെ നമുക്കറിയാം. കസ്തൂരിമാന് തന്റെ സുഗന്ധം വമിക്കുന്ന ആ കസ്തൂരിയെ കുറിച്ചുള്ള ആ മനോഹാരിതയൊക്കെ അറിയാം, പക്ഷെ ഇത് എവിടെ നിന്നാണ് വരുന്നത്, തന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നതെന്നുള്ള ചിന്ത ഈ കസ്തൂരിമാനില്ല. അതുകൊണ്ട് കസ്തൂരിമാൻ ഈ കസ്തൂരിയെ തപ്പി നടക്കുകയാണെന്നുള്ളതാണ് പറയുന്നത്. ബൈബിളിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു കഥാപാത്രത്തെ കാണുവാനായിട്ട് സാധിക്കും, ഈ ഒരു കസ്തൂരി മാനെ പോലെ, അല്ലെങ്കിൽ ഡോക്ടറുടെ കൂടെ നടന്ന ഈ ആരോഗ്യ ദൃഢഗാത്രനായ ഈ അച്ഛൻ ചിന്തിച്ച ഈ സെക്യൂരിറ്റിക്കാരനെ പോലെയുള്ള മനുഷ്യനെ പോലെ തന്നെ ഒരു കഥാപാത്രത്തെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ആരാണെന്ന് നമുക്കറിയാം, പഴയ നിയമത്തിലെ വളരെ ശക്തന വളരെ ദൈവകൃപ ലഭിച്ചിട്ടുള്ള മോശ എന്നുള്ള കഥാപാത്രമാണ്. നമുക്കറിയാം അല്ലെ, മോശയെ വളരെ പരിചയമുള്ളതാണ്. മോശയെ ദൈവം വിളിച്ചപ്പോ നല്ല തടിമുടുക്കുള്ളവനായി ഫറവോന്റെ അടുക്കൽ ജീവിക്കുന്ന രാജകുമാരനായിട്ട് ജീവിക്കുന്ന അവസ്ഥയിലാണ് ദൈവം അവനെ വിളിക്കുന്നത്. എന്റെ ഇസ്രായേൽ ജനതയെ രക്ഷിക്കാനായിട്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് നീ എന്റെ കൂടെ വരണം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നൊക്കെ ദൈവം മോശയോട് പറയുന്നുണ്ട്. പക്ഷെ ഉടനെ മോശ മറുപടി ആയിട്ട് പറയുന്നത്, ദൈവമേ എനിക്കതിന് കഴിവില്ല, എനിക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞ് അതിനെ നോ പറയുന്നതായിട്ടുള്ളൊരു ഒരു ഒരു അവസ്ഥയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം അവനെ തിരഞ്ഞെടുക്കാനായിട്ട് പല ക്വാളിറ്റീസ് അവനെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ആ ക്വാളിറ്റി ഒന്നും തന്നെ തനിക്കുണ്ടെന്ന് ബോധ്യമില്ലാതെ ദൈവത്തോട് പറയുക, ഇല്ല ഞാൻ വരത്തില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഈ ഉൽപ്പത്തി പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രായേലിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തുമാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിന് യഹോവയാൻ ദൈവത്തിൻ്റെ പുരൻ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ ജനത്തെ മിസ്രായേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളതിന് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് പറഞ്ഞു. അപ്പൊ ദൈവം അവിടെ റിപ്ലൈ കൊടുക്കുന്നത് ശാസിച്ചുകൊണ്ടല്ല, ദൈവം വളരെ ക്ഷമയോടുകൂടി അവനോട് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ ഇരിക്കില്ലേ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? മോശയുടെ ഭയം മാറേണ്ടതാ ശരിക്കും പറഞ്ഞാൽ, ദൈവം കൂടെ ഇരിക്കും എന്ന് പറയുമ്പോൾ. പക്ഷെ ദൈവം കൂടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ടും മോശയ്ക്ക് വീണ്ടും സംശയം, അയ്യോ എനിക്ക് പറ്റുമോ ഇസ്രായേൽ ജനതയെ ഈ ഫറവോനിൽ നിന്നും ഈ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കുമോ എന്ന് പിന്നെയും ഭയന്ന് നിൽക്കുകയാണ് ഈ മോശ. പിന്നെ മോശ ചോദിക്കുന്നത്, ദൈവത്തോട് ചോദിക്കുന്നത്, ഈ ആളുകൾ ചോദിക്കും നിന്നെ അയച്ച ദൈവത്തിന്റെ നാമം എന്താണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പേരെന്താണെന്ന് ഒരുപക്ഷെ ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയും, എനിക്ക് നിന്നെ അറിയത്തില്ലല്ലോ എന്നാ ചോദിക്കുന്നത്. വീണ്ടും യഹോവയാൻ ദൈവത്തിൻ്റെ ക്ഷമയോടുകൂടി മറുപടി കൊടുക്കുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. യഹോവയുടെ ഷോർട്ട് ഫോം ആണെന്ന് നമുക്കറിയാം. ഇങ്ങനെ ദൈവം പിന്നെയും അവന് മറുപടി കൊടുക്കുന്നു, പക്ഷെ പിന്നെയും മോശയ്ക്ക് കോൺഫിഡൻസ് വരുന്നില്ല. പിന്നെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ പറയുന്നത് കള്ളമെന്ന് അവർ ചിന്തിക്കും, അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് ഉത്തരം പറയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് യഹോവയോട് വീണ്ടും മോശ ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. അപ്പം യഹോവ ദൈവനമ്പുരാൻ പിന്നെ ക്ഷമയോടുകൂടി അവനോട് പറയുക, നിനക്കൊരു വടി, നിന്റെ കയ്യിലിരിക്കുന്ന വടി നിലത്തിടുക, അത് പാമ്പായി തീരുന്നത് നിനക്ക് കാണിച്ചു തരാന്ന് പറയുക. അങ്ങനെ തന്നെ സംഭവിക്കുന്നു, പാമ്പായിട്ട് മാറുന്ന സാധാരണഗതിയിൽ ഒരു വടി പാമ്പായിട്ട് മാറുന്ന സർപ്പമായിട്ട് മാറുന്നതായിട്ടൊരു അവസ്ഥയും ദൈവം കാണിച്ചു കൊടുക്കുക. എന്നിട്ടും മോശയ്ക്ക് ഭയമാകും, മോശയ്ക്ക് പിന്നെയും പേടിയാ, ഇത്രമാത്രം അത്ഭുതങ്ങൾ നടത്തിയെന്ന് ഓർക്കണം, പിന്നെയും ദൈവത്തോട് സംശയം ചോദിക്കുക. അപ്പോൾ ദൈവം നിന്റെ കൈ മാർവിടത്തിൽ ഇടാനായിട്ട് പറയുക, അപ്പൊ മാർവിടത്തിൽ കൈ ഇടുമ്പോൾ തന്നെ അവന്റെ ദേഹം മുഴുവനും കുഷ്ഠം പോലെ നശിച്ചു പോകുന്നതായിട്ടൊരു ഒരവസ്ഥയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തില്.
നമുക്ക് പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ഉണ്ടാകുന്ന ഒരു ഒരു വലിയൊരു സംഭവത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്, വലിയ അനുഗ്രഹങ്ങൾ തരുവാനായിട്ടും ദൈവത്തിന് സാധിക്കും, വലിയ നാശം വിതയ്ക്കുവാനായിട്ടും ദൈവത്തിന് സാധിക്കും എന്നുള്ളത്. ഇത്രത്തോളം അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളൊക്കെ മോശയ്ക്ക് കാണിച്ചു കൊടുത്തു, എന്നിട്ടും വിശ്വസിക്കാത്തതുകൊണ്ട് നിന്നെ നശിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കും എന്നുള്ളൊരു അടയാളം കൂടി കാണിച്ചു കൊടുക്കുക. ഈ കൈ മാർവിടത്തിലിടാൻ പറയുമ്പോൾ എല്ലാം കുഷ്ഠം ബാധിച്ച് ആ സൗന്ദര്യം മുഴുവൻ നശിച്ചു പോകുന്നതായിട്ടുള്ള അവസ്ഥ, കോമളനായിരുന്നു മോശ, ആ കോമളത്വം എല്ലാം നശിച്ചു പോകുന്നതായിട്ട് അവസ്ഥ. നമ്മുടെ ജീവിതത്തിലും ദൈവം തന്നതാണ് എന്നുള്ള ബോധ്യമില്ലാത്തവർക്ക് ഒരുപക്ഷെ അങ്ങനെ നാശം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കണം. ചിലപ്പോ ചിലരും ചിലര് സൗന്ദര്യത്തെ ആരാധിക്കുക, അല്ലെങ്കിൽ ചിലര് സൗന്ദര്യത്തെ പിന്നെ സമ്പത്തിനെയോ ആരോഗ്യത്തെയോ മറ്റ് പല മാനുഷികമായിട്ടുള്ള പല കാര്യങ്ങളിലോ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. പക്ഷെ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും, ഇല്ലാതാകുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ മറന്നുപോയത്. അപ്പം മോശയ്ക്ക് വീണ്ടും ഇങ്ങനെ ഒരു അടയാളം കൂടി കൊടുക്കുക, തന്റെ കൈ മാർവിടത്തിലിടാനായിട്ട് പറയുന്നു, സകലവും നശിച്ചു പോകുന്ന കുഷ്ഠരോഗം ബാധിക്കുന്നതായിട്ടൊരവസ്ഥ, എന്നിട്ടും മോശയ്ക്ക് വിശ്വാസം വരുന്നില്ല. ഇത്രയും അത്ഭുതം ചെയ്തു, എന്നിട്ടും മോശയ്ക്ക് വിശ്വാസം വരുന്നില്ല. മോശ പിന്നെയും ദൈവത്തോട് സംശയം ചോദിക്കുമ്പോൾ നദിയിലെ വെള്ളം കോരി നിലത്തൊഴിക്കാനായിട്ട് പറയുക, നിലത്തൊഴിക്കുമ്പോൾ അത് രക്തമായിട്ട് മാറുന്നതായിട്ട് കാണുന്നു, ആ രക്തമായിട്ട് മാറുന്നത് നീ അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറയുക. അപ്പോഴും മോശ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സാധാരണഗതിയിൽ മോശയ്ക്ക് വിശ്വാസം വരേണ്ടതാ. പക്ഷെ 4:11 വീണ്ടും മോശ പറയുക, മനുഷ്യന് എന്നിട്ട് സംശയം ചോദിക്കുമ്പോ എനിക്ക് ഞാൻ വിക്കനും തടിച്ച നാവ്, 10 ഞാൻ തടിച്ച നാവുള്ളവനും വിക്കനുമാകുന്നു, കർത്താവെ മുമ്പേ തന്നെ നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഓരോ കുറ്റം സ്വയമായിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മോശയെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ മോശ ദൈവം വീണ്ടും മറുപടിയായിട്ട് പറയുന്ന ക്ഷമയോടുകൂടി, ഞാൻ നിന്റെ നാവായിട്ടിരിക്കില്ലേ, ഞാൻ നിനക്ക് നിന്റെ വായോടുകൂടി ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ച് തരാമെന്ന് യഹോവയാൻ ദൈവം തമ്പുരാൻ വീണ്ടും മോശയ്ക്ക് കൽപ്പന കൊടുക്കുക. എന്നിട്ടും മോശ വീണ്ടും നോയാ പറയുന്നത്, അയ്യോ എന്നെ കൊണ്ട് വയ്യ, എന്നെ ഇനി ആരെങ്കിലും നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണമെന്ന്. ഇത്ര എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നമുക്ക് ഓർക്കണം, ഒരു ഓരോന്ന് കഴിഞ്ഞിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് സ്വയമായിട്ടുള്ള കഴിവുകളെ ദൈവം തമ്പുരാൻ കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നിട്ടും മോശയ്ക്ക് വീണ്ടും സംശയ, വീണ്ടും പറയുക വേറെ ആരെങ്കിലും അയക്കണേന്ന്. ഉടനെ അവിടെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, 4:14. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു, അവൻ അരുളി ചെയ്തു, നിന്റെ സഹോദരനായ അഹരോൻ നിന്റെ കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് ദൈവം ദേഷ്യത്തോടുകൂടി ഒരു ശാസന രീതിയിൽ മോശയോട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് ഒരുപാട് ക്വാളിറ്റീസിനെ കുറിച്ച് സ്വയമായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടും നമ്മുടെ നേരത്തെ പറഞ്ഞ ആ പിന്നെ ഡോക്ടർ ഒരുപക്ഷെ ആ രോഗിയോടും പറഞ്ഞിട്ടുണ്ടാവും, നിനക്ക് ഇന്ന കഴിവുണ്ട്, നിന്റെ നല്ല ആരോഗ്യമുണ്ട്, നിനക്ക് നല്ല ബുദ്ധിയുണ്ട്, നിനക്ക് നല്ല ശക്തിയുണ്ട്, നിനക്ക് ഈ രോഗികളെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ആ കൂടെ നടക്കുന്ന സെക്യൂരിറ്റിക്കാരൻ ചിന്തിച്ച ആ രോഗിയോട് ഒരുപക്ഷെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അയാൾക്ക് എത്ര പറഞ്ഞിട്ട് അയാൾക്ക് ബോധ്യം വരുന്നില്ല ഞാൻ കഴിവുള്ളവനാണെന്ന്, ശക്തനാണെന്ന്. ഈ കസ്തൂരിമാന്റെ അവസ്ഥ ഏതാ? കസ്തൂരിമാന് സ്വയമായിട്ട് ആണ്, തന്റെ ഉള്ളിൽ നിന്നാണ് ഈ കസ്തൂരിയുടെ സുഗന്ധം വരുന്നതെന്ന് കസ്തൂരിമാന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെയൊക്കെ ഒരു ചില സമയത്ത് സ്വഭാവം ഈ മോശയെ പോലെയാ. ചില ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്, പക്ഷെ ചിലതിനെ കുറിച്ചൊന്നും നമുക്ക് ബോധ്യമില്ല. ദൈവം തമ്പുരാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല, നിന്നെ സകല ആപത്തിൽ നിന്ന് ഞാൻ കാത്തു രക്ഷിക്കില്ലേ. വിശുദ്ധ വേദപുസ്തകത്തിൽ എടുത്തു നോക്കി കഴിയുമ്പോൾ ഒരുപാട് പേരെ വലിയ ആപത്തിൽ നിന്ന് കാത്തു പരിപാലിച്ച ദൈവത്തെ നമുക്ക് വചനത്തിലൂടെ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ദൈവം ഓരോ ആരാധനയിലൂടെയും ഓരോ പ്രാർത്ഥനയിലൂടെയും പ്രസംഗത്തിലൂടെയും ഒക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ദൈവവചനങ്ങളായിട്ട് നമുക്ക് പകർന്നു തരുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അതൊക്കെ കേട്ടിട്ട് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടുന്നതായിട്ടൊരവസ്ഥയാണ്, മറന്നുപോകും നമ്മൾ. പിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് നമുക്കറിയാം, നമ്മളെ ഏൽപ്പിച്ച ചുമതലയിൽ ദൈവം കൂടെ ഇരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമൊക്കെ നമുക്കുണ്ട്. പക്ഷെ ചില സമയത്തൊക്കെ നമ്മൾ ഭയന്നു പോകുക, അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ, അയ്യോ ദൈവം കാക്കും എന്നുള്ള ചിന്ത ഉണ്ടാവുകയാണെങ്കിൽ നമുക്കറിയാം അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ദൈവം രോഗസൗഖ്യം നൽകുന്നതും രോഗസൗഖ്യം നൽകാതെ തന്നെ ആ രോഗത്തെ എതിരിടുവാനായിട്ട് ശക്തി നൽകുന്നു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായ്ക്ക് രോഗസൗഖ്യമൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ എങ്കിലും ആ രോഗത്തെ ശക്തിയോടുകൂടി എതിരിടുവാനായിട്ട് ശക്തി ദൈവം കൊടുക്കുന്നു. നിന്റെ ബലം എനിക്ക് മതിയെന്ന്, നിന്റെ കൃപ എനിക്ക് മതിയെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട് അല്ലെ. നമുക്കറിയാം അതൊക്കെ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ചെറിയൊരു പ്രയാസം വന്നു കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു പാളിച്ച വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഒരു പരീക്ഷയ്ക്കാണെങ്കിൽ നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ ദൈവം എന്നെ കൈവിട്ടല്ലോ എന്നാണ്. നമുക്ക് ചില ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചത്തെ വായന യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള അടുത്ത ഞായറാഴ്ചത്തെ വായന നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ എന്ത് യാചിച്ചാലും ദൈവം തരുന്നവനായിട്ടുള്ള സ്നേഹമുള്ള പിതാവാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ളത് നിങ്ങൾ യാചിച്ചോളൂ, അതൊക്കെ നിങ്ങൾക്ക് നൽകാം. നിങ്ങൾ യാചിച്ച പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും, ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരും. ധൈര്യത്തോടെ നിങ്ങൾ യാചിക്കുവിൻ എന്ന് ദൈവം തമ്പുരാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യാചിക്കുന്നതിനിടയ്ക്ക് നമുക്ക് അറിയാം, ചില സംശയത്തോടെ നമ്മൾ യാചിക്കുന്നത്. രണ്ട് അമ്മച്ചിമാരുടെ കഥ നിങ്ങൾ, ഈ ഒരു അമ്മച്ചിയുടെ കഥ നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ള, അച്ഛന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഒരു അമ്മച്ചി ഒരു ദിവസം കുർബാനയെ കഴിഞ്ഞ് അച്ഛൻ പ്രസംഗിക്കുന്ന കേട്ടു, കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോവാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് മാറിപ്പോകുന്നു. ഈ അമ്മച്ചി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പുറയിലൊരു വലിയ മലയുണ്ട്. ഈ മലയോട് വൈകുന്നേരം പറയുക, ഇത് നാളെ രാവിലത്തേക്ക് മാറിപ്പോണേന്ന്. കാരണം അമ്മച്ചിക്ക് ഈ മല കയറിയിട്ട് വേണം അപ്പുറത്ത് പോയിട്ട് വെള്ളം കോരി വീട്ടിൽ കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഈ മല ഇല്ലെങ്കിൽ നിരന്ന സ്ഥലത്തോടെ വെള്ളം കോരിക്കൊണ്ട് വെളുപ്പത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നല്ലോ എന്ന് വിചാരിച്ച പ്രത്യാശയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. പക്ഷെ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഈ മല അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ അമ്മച്ചി പറഞ്ഞ ഒരു മറുപടിയാണ്, അന്നേരെ എനിക്കറിയായിരുന്നു ഈ അച്ഛന്മാര് ചുമ്മാ ഓരോന്നൊക്കെ പറയുന്നത് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിയെന്ന്. അപ്പൊ പറഞ്ഞ വാക്കി പ്രത്യേകം ഓർക്കണം, അച്ഛന്മാര് അന്നേരെ എനിക്കറിയാം അച്ഛന്മാര് അങ്ങനെ പറഞ്ഞത് ചുമ്മാതാണ്. അപ്പൊ അന്നേരെ എന്ന് വെച്ചാല് അത് പറയുമ്പോ തന്നെ, ആ പ്രാർത്ഥിക്കുമ്പോ തന്നെ അമ്മച്ചിക്ക് അറിയാമായിരുന്നു ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന്. പലപ്പോഴും നമ്മുടെ ചില പ്രാർത്ഥനകളൊക്കെ അങ്ങനെയാ, പിന്നെ നടക്കില്ല അല്ലെങ്കിൽ ഓ ഇതൊന്നും സാധിക്കത്തില്ല, എന്നാലും ചുമ്മാ അങ്ങോട്ട് ചെയ്തേക്കാം എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമ്മൾ ചെയ്യുന്നവരാണെന്നുള്ള കാര്യം ഓർക്കുക. എങ്കിലും ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ നിനക്ക് നൽകാം. ലൂക്കോസിന്റെ സുവിശേഷത്തില് പിന്നെ അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം നിറവേറ്റുന്നതായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1 67 മുതലുള്ള വാക്യങ്ങൾ, സഖര്യാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയുന്നതാ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം മരളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകിക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടും ആകുന്നു. അപ്പൊ ഓരോ കാര്യങ്ങളും നമുക്കറിയാം, പഴയ നിയമത്തിലെ ആ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ദൈവം വാഗ്ദാനം കൊടുക്കുന്നു, അതൊന്നും തെറ്റിച്ചു കളയുന്നില്ല. ദൈവം അതെല്ലാം നിനക്ക് തരാമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു മാത്രമല്ല, അത് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്കും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാമോദീസ പ്രാപിച്ചു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ, ഓരോ വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നിനക്ക് തരാമെന്ന് ദൈവം തമ്പുരാൻ ഒരുപാട് വാഗ്ദാനം നൽകുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഈ മോശയെ പോലെ ചില സമയത്ത് ഒരു കൺഫ്യൂഷനാ, ഓ ഇതൊക്കെ നടക്കുമോ, എന്നാലും ചുമ്മാ ചെയ്തേക്കാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത് അല്ലേ. നമ്മുടെ ആദ്യത്തെ പാട്ടില് നമ്മൾ പാടിയിരുന്നു, ദൈവം അതിരുകളില്ലാതെ സ്നേഹിക്കുന്നവനാ, എത്ര തെറ്റ് ചെയ്താലും നിന്നോട് ഞാൻ ക്ഷമിക്കാന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞിട്ട്. കടുംചുവപ്പായ പാപങ്ങൾ നിനക്കുണ്ടെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നു. എന്നാലും നമുക്ക് ഭയമാണ്, അയ്യോ എന്റെ പാപം ദൈവം ക്ഷമിക്കുമോ, എന്റെ തെറ്റിനെ ദൈവം നരകത്തിലേക്ക് തള്ളിക്കളയോ. തീർച്ചയായിട്ടും നരകത്തിലേക്ക് തള്ളിക്കളയും, പക്ഷെ നമ്മൾ അനുഭവിക്കാതിരുന്നു കഴിഞ്ഞാൽ. എത്ര കടുംചുവപ്പായാലും നമ്മൾ ദൈവം തമ്പുരാൻ അതിനെ ക്ഷമിക്കുവാനായിട്ട് തയ്യാറാണ്, നമ്മൾ പക്ഷെ അതിന് കുമ്പസാരിക്കണം. നമ്മൾ മാനസികമായിട്ടൊരു പശ്ചാത്താപത്തിന്റെ പാതയിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്ഷമിക്കുമെന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്ക്. അതുകൊണ്ട് ഓരോ വാഗ്ദാനങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്ക്. അതുപോലെ തന്നെ ദശാംശം കൊടുത്ത് ദൈവത്തെ പരീക്ഷിക്കാനായിട്ട് ദൈവം പറയുന്നുണ്ട് അല്ലേ. നമുക്കറിയാം ദൈവത്തെ പരീക്ഷിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഒറ്റ കാര്യത്തിൽ മാത്രമേ ദൈവത്തെ പരീക്ഷിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളൂ, അത് വേറൊന്നുമല്ല ദശാംശം കൊടുത്തോണ്ട. ദശാംശം കൊടുത്തോണ്ട് നീ ദൈവത്തെ പരീക്ഷിക്കാനാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് സംശയം, അയ്യോ ഞാൻ ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപ കൊട്ടി കഴിഞ്ഞാൽ 100 രൂപ അങ്ങ് പോയി കിട്ടും, അയ്യോ അത് ഭയങ്കര നഷ്ടമല്ലേ വരുന്നത് എന്ന് ചിന്തിക്കും. പക്ഷെ അതിന്റെ ഇരട്ടിയായിട്ട് ദൈവം തമ്പുരാൻ നൽകുമെന്നുള്ളത് അനുഭവിച്ചവർക്കറിയാം. പക്ഷെ അത് അനുഭവിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് ഭയമാണ് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവ തിരുമുമ്പാകെ ഒരുപാട് വാഗ്ദാനങ്ങൾ ലഭിച്ചവരാണ് നമ്മൾ എന്നുള്ള കാര്യം മറന്നുപോരുത്. അതിരുകളില്ലാതെ ആ സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ മുമ്പിൽ അമ്മ മറന്നാലും, സകല ജനങ്ങളും, നമ്മുടെ കൂട്ടുകാർ മറന്നാലും, നമ്മുടെ അയൽവക്കക്കാർ മറന്നാലും, ബന്ധുമിത്രാദികൾ മറന്നാലും, ഞാൻ നിന്നെ കൈവിടുകയില്ല മകനെ മകളെ എന്നുള്ള ആ ദൈവത്തിന്റെ വാഗ്ദാനം നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ആ ഉറച്ചു വിശ്വസിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ദൈവന്റെ കൂടെയുണ്ട്. ദൈവം അന്നേരം നമുക്ക് ഇങ്ങനെ മോശയോട് പറഞ്ഞ പ്രകാരം നമുക്ക് ഇങ്ങനെ അരുളി ചെയ്തുകൊണ്ടിരിക്കും. ഇന്നേന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തന്നിട്ടില്ലേ? നീ ഒരു 10-20 വർഷം മുമ്പോട്ട് നോക്കിയേ, 20 വർഷം മുമ്പ് ആയിരുന്ന സമയത്തുള്ള പോലെയാണോ നീ നിന്ന് നിൽക്കുന്നത്? നിന്നെ ഒരുപാട് കൈ പിടിച്ച് ഞാൻ ഉയർത്തിയിട്ടില്ലേ? ഒരുപാട് ശക്തമായിട്ട് ശക്തിയാക്കിയിട്ടില്ലേ? നിന്നെ ഇത്രത്തോളം ഉയരത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ലേ? നിനക്ക് ഒരുപാട് ആരോഗ്യം തന്നിട്ടില്ലേ? നിനക്ക് ഒരുപാട് സമ്പത്ത് തന്നിട്ടില്ലേ? എന്നിട്ട് നീ എന്താ ഞാൻ പറഞ്ഞിട്ട് ഒന്ന് കേൾക്കാത്തത് എന്ന ദൈവം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ മനസ്സ് ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മള് ദൈവത്തെ അനുസരിക്കാതെ തിന്മയിലേക്ക് പോകുമ്പോ എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് പിന്നെ ദൈവ വിശ്വാസത്തോടുകൂടി ഉറച്ചിരിക്കുക. ദൈവം തരും. ദൈവം തരാനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സകലതും ദൈവം തരും. ദൈവം ഒരിക്കലും കടക്കാരനാകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. ദൈവം തമ്പുരാൻ കൂടുതലായിട്ട് അനുഗ്രഹങ്ങളും കൃപകളും നമുക്ക് ഏവർക്കും ചൊരിഞ്ഞു നൽകട്ടെ. നമ്മളെ മോശയേക്കാളും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. മോശയെ ശക്തനാക്കിയ ദൈവം തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും കൂടെ ഇരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന അഭിയുന്ന തിരുമേനിയോടും ബഹുമാനപ്പെട്ട രാജേഷനോടും എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എനിക്ക് ദൈവിക്കട്ടെ.
മോശയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഓരോ വ്യക്തിയിലും ദൈവം നൽകിയിരിക്കുന്ന അനന്തമായ കഴിവുകളെയും സാധ്യതകളെയും ഓർമ്മിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ദൈവവുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന അനുഗ്രഹകരമായ മുന്നേറ്റങ്ങളെപ്പറ്റിയുമൊക്കെ ചിന്തിക്കുവാൻ ബഹുമാനപ്പെട്ട ബോബി പീറ്റർസന്റെ ഈ ധ്യാനം പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ വ്യക്തികളിലും ദൈവം അനന്തമായ സാധ്യതകളും കഴിവുകളും നൽകിയിട്ടുണ്ട്. നാം ഓരോരുത്തരും നമ്മെപ്പറ്റി തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ നാം ഈ ലോകത്ത് വളരെയേറെ പ്രതീക്ഷകളുള്ള ഒരു ജീവിയായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റു ജീവികളെ സൃഷ്ടിച്ച പോലെ അല്ലല്ലോ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അവരുടെ വളർച്ചയുടെ ഓരോ പടികളിലും അനന്തമായ കഴിവുകളും കൃപകളും നൽകി അവനെ വളർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഈ സൃഷ്ടിയെ നാം ചലിപ്പിക്കുന്നത്. സൃഷ്ടി പ്രപഞ്ചം അതിനെ ചലനാത്മകമാക്കുന്നത് അതിൻ്റെ വളർച്ചയിൽ നമ്മുടെ മനുഷ്യന്റെ കഴിവുകളാണ്. ഇന്ന് ലോകം മുഴുവൻ നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കാണുവാൻ അല്ലെങ്കിൽ ലോകത്തെ ശബ്ദം എവിടെയുള്ള ശബ്ദവും നമുക്ക് കേൾക്കുവാൻ എവിടെയും നമുക്ക് ഓടിയെത്തുവാൻ എല്ലാം മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന അവൻ്റെ കഴിവുകളിലൂടെ അവൻ നേടിയെടുത്ത സംഗതികളാണ്. അതുകൊണ്ട് ഓരോ വ്യക്തിയെയും മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അനന്തമായ ഈ കഴിവുകളും സാധ്യതകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. നമ്മൾ ഈ അടുത്ത സമയത്ത് ദിവംഗതനായ ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം, അദ്ദേഹം മനുഷ്യ ഹൃദയങ്ങളിൽ ഒരുപാട് സ്ഥാനം നേടിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പറ്റി ഈ ലോകം മുഴുവൻ വളരെ പ്രകീർത്തിച്ചു എന്നുള്ളത് നമുക്കറിയാം. കൊച്ചു കുട്ടികൾ മുതൽ എല്ലാ മനുഷ്യരും ലോകം മുഴുവൻ, രാഷ്ട്ര നേതാക്കന്മാർ ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകളിൽ പ്രധാനമായിട്ടുള്ളത് ഓരോ മനുഷ്യനിലും ദൈവം നൽകിയിരിക്കുന്ന അനന്തമായ കഴിവുകളെയും സാധ്യതകളെയും വളർത്തിയെടുക്കുവാനുള്ള ആഹ്വാനമായിരുന്നു. ആകാശ അദ്ദേഹം ഒരു സയന്റിസ്റ്റായിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു. അതുകൊണ്ട് തന്നെ ശാസ്ത്രം എന്ന് പറയുന്നത്, ശാസ്ത്രത്തിന്റെ കാര്യം എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. ഈ ശാസ്ത്രജ്ഞന്മാർ ഓരോന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, കുറച്ചൊക്കെ അസ്യം ചെയ്യും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ തോന്നിയിട്ട് അതിനെപ്പറ്റി അസ്യം ചെയ്തിട്ട് പല ചന്ദ്രനിൽ എന്താണ് അവിടെ ഉള്ളത് അതിനെപ്പറ്റി അസ്യം ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉള്ളത് അതിനെപ്പറ്റി അസ്യം ചെയ്തിട്ട് അത് കണ്ടെത്താനുള്ള ശ്രമമാണ്. അങ്ങനെ അസ്യൂം ചെയ്ത് എന്ന കാര്യം കണ്ടെത്തിയെടുക്കാനുള്ള അതാണല്ലോ ശാസ്ത്രം എന്ന് പറയുന്നതല്ലേ. നമ്മൾ മാത്തമെറ്റിക്സിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ആദ്യം ഒന്ന് ആരോഗ്യകാര്യം അസ്യൂം ചെയ്യും, എന്നിട്ട് പിന്നെ അതിനെ തെളിവുകൾ കൊണ്ടുവന്ന് അതിനെ എടുത്ത് ശരിയാക്കി എടുക്കുക. അസ്യൂം അതാണ് നമ്മൾ ചെയ്യും. അപ്പൊ ഈ അനന്തമായ മനുഷ്യനിലെ കഴിവുകൾ മൂലം നമ്മുടെ ഭാവനയിലുള്ള ലോകത്തേക്ക് നമ്മൾ പറന്ന് എത്താനായിട്ടുള്ള എല്ലാ സാധ്യതകളും ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. അങ്ങനെ അതാണ് ഈ ലോകത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാനമായിട്ടുള്ള സംഗതി. ഈ ലോകം ചലനാത്മകമായിരിക്കുന്ന അതാണ് അല്ലെ. ഓരോ മനുഷ്യനിൽ. പക്ഷെ പല മനുഷ്യരുടെയും പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിലുള്ള ഈ അനന്തമായ സാധ്യതകളെയും കഴിവുകളെയും പറ്റി നമ്മൾ ബോധവാന്മാരല്ല എന്നുള്ളത്. നമുക്ക് നമ്മൾ അതുകൊണ്ട് അതിനെപ്പറ്റി ബോധവാന്മാരല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ഈ ശാസ്ത്രവും ത്തിന്റെ ഫലമാണല്ലോ ഈ പല ഈ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള സംഗതികളൊക്കെ. അതിനകത്ത് മുന്നേറ്റമില്ല, ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനകത്ത് നമ്മൾ എൻജോയ് ചെയ്ത് കഴിയുക എന്നുള്ളതുണ്ട്. നമ്മുടെ ചില പിള്ളേരൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ ഇരിക്കും, അവര് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല അല്ലേ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുള്ള സംഗതികള് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനകത്ത് എൻജോയ് ചെയ്ത് ഇങ്ങനെ കഴിയും. അതൊരു എൻജോയ്മെന്റ് എന്റർടൈൻമെന്റ് മാത്രം. അതേസമയം മുന്നേറ്റം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ മനസ്സിലുള്ള കഴിവുകളെ പറ്റിയുള്ള ബോധ്യത്തിലെ അവിടെ നമുക്ക് ഒരു ഭാവന ഉണ്ടാകണം. നമുക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കണം ഇന്ന ഇന്ന കാര്യങ്ങളെ പറ്റി അസ്യൂം ചെയ്യാൻ സാധിക്കണം. ആ അസ്യൂം ചെയ്തിരിക്കുന്ന കാര്യത്തെ പറ്റി മുന്നേറാനായിട്ടുള്ള ഒരു ഒരു ത്വര മനുഷ്യ മനസ്സിലുണ്ടാകണം അല്ലേ. അച്ഛൻ പറഞ്ഞത് മോശയ്ക്ക് മോശയുടെ കഴിവുകളെ പറ്റി ബോധ്യമില്ലായിരുന്നു. മോശയ്ക്കുള്ള അനന്തമായ കഴിവുകളെ പറ്റി ബോധ്യമില്ലായിരുന്നു. അതുകൊണ്ട് മോശ ഒബ്ജെക്ഷൻസ്, ദ ഫേമസ് ഒബ്ജെക്ഷൻസ് ഇൻ ദ ബൈബിൾ, ദൈവം ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള മോശയുടെ ദ ഒബ്ജെക്ഷൻസ് ഉണ്ടല്ലോ, അത് ഫേമസ് ഒബ്ജെക്ഷൻസ് ആണ്. പക്ഷേ അവന് എല്ലാത്തിനും കഴിവുള്ള ആളായിരുന്നു. ആളുകൾ തർക്കിക്കുമ്പോ അവിടെ ഓടിയെത്തി തർക്കം തീർക്കാനുള്ള കഴിവുണ്ട ആളായിരുന്നു. കൊല്ലണ്ടി വന്ന കൊല്ലം കഴിവുള്ള ആളായിരുന്നു. വിനയം ഭാവിക്കേണ്ടപ്പം വിനയം ഭാവിക്കാൻ കഴിവുള്ള ആളായിരുന്നു. എല്ലാ ഭയങ്കരമായ കഴിവുള്ള ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡിപ്ലോമാറ്റാണ് മോശ. ഇത്രയും വലിയൊരു ഡിപ്ലോമാറ്റിനെ, മോശയെ പോലുള്ള ഒരു ഡിപ്ലോമാറ്റിനെ ലോകം കണ്ടിട്ടില്ല. അത്രയും വലിയ ഡിപ്ലോമാറ്റായിരുന്നു. പക്ഷെ ദൈവം കൂടെ കൂടിയപ്പോഴാണ്, യഹോവ കൂടെ കൂടിയപ്പോഴാണ് അവന്റെ അനന്തമായ ഈ കഴിവുകളെ പുറത്തു കൊണ്ടുവരുവാൻ തക്ക ഉണ്ടായിരുന്നു. ദൈവം കൂടെ ഇല്ലാത്തപ്പോ അത് വേദപുസ്തകം നമുക്ക് മുഴുവൻ പറ്റുന്നത്. അത് മോശം മാത്രമല്ല, അബ്രഹാമിന്റെ അബ്രഹാം മുതൽ ഇങ്ങോട്ടുള്ള ദൈവജനത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ മനുഷ്യനിലും ദൈവം അനന്തമായ സാധ്യതകളെ, അനന്തമായ കഴിവുകളെ നൽകിയാണ് ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്. അല്ല, പക്ഷെ നമ്മൾ ഈ ലോകത്ത് കാണുന്ന ചില സന്തോഷങ്ങളിലും പ്ലഷേഴ്സിലും ഒക്കെ ആസ്വദിച്ച് നടക്കുന്ന മനുഷ്യരായിട്ട് ഇങ്ങനെ അങ്ങ് പോവുക. ആസ്വാദനമാണ് അല്ലേ, ആസ്വദിച്ച് നടക്കുന്ന മനുഷ്യരായിട്ട് പോകുന്നു. പക്ഷേ നമ്മുടെ കഴിവുകളെ വളർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നത്. മോശയെ അതാ ആദ്യം ഈ ഒബ്ജെക്ഷൻസിന്റെ കാര്യം, ആസ്വാദനമാണ് ഇഷ്ടം. ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ആടുണ്ട് മാടുണ്ട്, പാല് കുടിക്കാം, പിന്നെ വേണമെങ്കിൽ പശുവിനെ കൊന്ന് ആടിനെ കൊന്ന് ഇറച്ചി കഴിക്കേണ്ടപ്പോ ഇറച്ചി തിന്നാം. ഇങ്ങനെ ആസ്വദിക്കാൻ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവനിലുള്ള അനന്തമായ വലിയ സാധ്യതയെ പറ്റിയുള്ള ആ ബോധ്യം മോശയ്ക്ക് ഇല്ലാതായിപ്പോയി. അപ്പൊ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും യഹോവ അവന്റെ കൂടെ വരികയും അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോഴാണ് തന്നിലുള്ള അനന്തമായ കഴിവുകളെ മനസ്സിലാക്കുകയും ഫറവോനുമായിട്ട് മല്ല് പിടിക്കാൻ, ഒരു രാജ്യത്തിന്റെ ചക്രവർത്തിയായിട്ട് മല്ല് പിടിച്ച് അല്ലെങ്കിൽ തർക്കിച്ച് അവനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് വലിയ ഒരു 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 ജനത്തിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ള കഴിവുണ്ടാകും. അല്ലെങ്കിൽ ആടുകളെ മേയിച്ച് നടന്ന മനുഷ്യനെ, മരുഭൂമിയിൽ ആടുകളെ മേയിച്ച് നടന്ന മനുഷ്യനെ മരുഭൂമിയിലൂടെ ജനത്തെ മേയിക്കുന്ന മനുഷ്യനാക്കി തീർക്ക, ജനത്തെ മേയിക്കാൻ കഴിവുള്ളവൻ ആടുകളെ മേയിച്ച് നടക്കുക ഇപ്പോഴും. അതാ വിഷയം, ജനത്തെ മേയിക്കാൻ കഴിവുള്ള മനുഷ്യർ ഇന്ന് അതിനകത്ത് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നു. അത് മതി, ഇത് മതി എനിക്ക് നമ്മൾ ചിന്തിക്കുന്നു. അതുകൊണ്ട് നമ്മളിലുള്ള അനന്തമായ കഴിവുകളെ മനസ്സിലാക്കുകയും അത് ലോകത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ലോകത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നാം വേർതിരിക്കാൻ തക്കവണ്ണം ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ധ്യാനത്തിൽ പ്രധാനമായിട്ടും എൻ്റെ മനസ്സിലൂടെ തോന്നിയ, അതിലൂടെ അച്ഛൻ ഊന്നിപ്പറഞ്ഞ സംഗതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് നമുക്കെല്ലാവർക്കും പ്രചോദനം നൽകുന്ന, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ ഇടയാകുന്ന ഒരു സന്ദേശമായി ഉൾക്കൊള്ളുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട ഗോപി പീറ്റർ അച്ഛനോടുള്ള സന്തോഷവും നന്ദിയും നമ്മുടെ ഭദ്രാസനത്തിന്റെ പേരിലും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിലും
പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും
പാഠപുസ്തകത്തിലെ മറപ്രേമന്റെ അനുതാപത്തിന്റെ കീർത്തനം ദൈവസന്റെ വില സമർപ്പിക്കാം. കർത്താവെ, കറയില്ലാത്ത ഹൃദയം എനിക്ക് അരുളിടമേന്നുള്ള അനുതാപത്തിന് പാഠപുസ്തകത്തിന്റെ അവസാനത്തെ പേജ് വരുന്നുണ്ട്.
കർത്താവെ, കറയില്ലാത്ത ഹൃദയമെനിക്ക് അരുളിടമേ, പിടയധികാരം ചെയ്തതിനാ മുമ്പേ കാളതു വഷളായി. കർത്താവേ, എൻ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നും പുതുക്കണമേ. നിന്നാത്മാവെന്നുള്ളിൽ ദിവസം പ്രതിപാർത്തിടണമേ. മൗനം ദേശിക്കാതെ സമാനത്തോടതു വാഴണമേ. എൻ പാപത്തിൻ മനസ്സിൽ പാർക്കണമേ. കർത്താവേ, ദുഃഖങ്ങളോ പാപവികാരങ്ങളും അളവില്ലാത്തൊരു കീടണമേ. കർത്താവേ, വന്തരിവുകളും കുടിലതന്ത്രമതൊക്കെയുമേ നിത്യമാർമയമാണമേ. കർത്താവേ, മലിനതയിൽ നിൻ നൊഴിയുന്നതുമീ ലോകത്തിൻ ഇമ്പങ്ങളെ വെടിയുന്നതുമാ
നിർമ്മല ചിത്രം നൽകണമേ.
പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാൻ തക്കമുള്ള രോഗികളുടെ പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. ബ്രെയിൻ ട്യൂമറായിട്ട് ചികിത്സയിൽ കഴിയുന്ന രൂപേനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ആരോഗ്യം പ്രാപിച്ച് ബ്രെയിൻ ട്യൂമർ കഴിഞ്ഞ് ആരോഗ്യം പ്രാപിച്ചു വരുന്ന രാജിയെ വീണ്ടും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ആലീസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൈക്ക് ക്ഷതമേറ്റ് ഓർത്ത് പ്രാപിച്ചു വരുന്ന കുഞ്ഞമ്മ ദൈവസന്നിധിയിൽ ഓർത്ത് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പ്രിയയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ ആരുടെങ്കിലും ഓർമ്മയിൽ രോഗികളായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും അപകടം മൂലം ശാരീരികമായ ക്ലേശം അനുഭവിച്ച് ഭവനത്തിൽ കഴിയുന്നവരുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഓർക്കാം. അതോടൊപ്പം ഉറ്റവര് വേർപെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെ ദൈവസന്നിധിയിൽ ഉറക്കാം. നമ്മുടെ അനേകം പ്രിയപ്പെട്ട ആളുകൾ നാട്ടിലേക്ക് യാത്രയായിരിക്കുന്നു. യാത്രയിലൊക്കെയും ദൈവം അവരുടെ കൂടെ ഉണ്ടാകുവാനും ഒക്കെ ദൈവസന്നിധിയിൽ ഉറക്കാം. നമ്മുടെ ശിരസ്സുള്ള ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കും. പാറയ്ക്കുമോർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ ഈ ബുധനാഴ്ച ദിവസം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ സന്നിധിയിൽ ആശ്രയിച്ച് കൂടിയിരിപ്പാൻ തക്കവണ്ണം തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ ആയിരിക്കുന്ന അവസ്ഥയിൽ തിരുസാന്നിധ്യം തിരിച്ചറിയാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഒരു ഒരേ മനസ്സോടുകൂടി കൂടുമ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുകയും അവിടുത്തെ ഭക്തിയിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് വസിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടുന്ന് പാർക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്നുള്ള ബോധ്യത്തിൽ ധൈര്യത്തോട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളിന്ന് കേട്ട വചനം പോലെ ഞങ്ങളിൽ അവിടുന്ന് നിറച്ചിരിക്കുന്ന അനന്ത സാധ്യതകളെ കണ്ടെത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മീക നയനങ്ങൾക്ക് പ്രകാശം നൽകണമേ. ഈ നിമിഷം വരെയും ഞങ്ങൾ നടന്നതും ചരിച്ചതും ചിന്തിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ടാണല്ലോ. അമ്മ കുഞ്ഞ് വീഴാതിരിക്കാൻ കരങ്ങൾ പിടിച്ചു നടത്തുന്നത് പോലെ ഈ ലോകത്തിൻ്റെ പലതരത്തിലുള്ള ചതുപ്പ് നിലങ്ങളിൽ കൂടി യാത്ര ചെയ്തിട്ടും താണുപോകാതെ ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങയുടെ ബലമുള്ള ഹസ്തം ജീവിതത്തിൻ്റെ അത്യന്തം വരെയും കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം അങ്ങയിലുള്ള ആഴമായ ബന്ധം കാത്തു സൂക്ഷിപ്പാൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഞങ്ങളുടെ നിഷ്ഠയായ ജീവിതത്തിനും അവർ നിറവേർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അനേക രോഗികളെ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഓർക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അനേകരുടെ പേരുകൾ ഈ സമയത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ രോഗികളെ ഞങ്ങളൊക്കെ സ്നേഹിക്കുന്നതിലും ഓർക്കുന്നതിലും അപ്പുറം അങ്ങ് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു എന്നുള്ള പ്രാഢമായ വിശ്വാസവും ഭക്തിയും തിരിച്ചറിവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വേദന അനുഭവിക്കുന്ന ഓരോ വ്യക്തികൾക്കും അങ്ങയോടുള്ള ആഴമായ ബന്ധത്തിൽ ഹൃദയത്തിന്റെ സന്തോഷവും സൗഖ്യം ലഭിക്കുന്നതിൽ കൂടി ആരോഗ്യത്തിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് നിദാനമാകുവാൻ അവിടെ സംഗതിയാക്കണമേ. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരളുന്ന സാന്നിധ്യം കൊണ്ട് ബലപ്പെടുത്തുന്ന ഒരു കരുണയുള്ള ദൈവം കൂടെയുണ്ടെന്നുള്ള ആഴമായ വെളിച്ചവും വെട്ടവും നിന്റെ മകനൊക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഈ രോഗത്തിൻ്റെതായ വേദനകളും അസ്വസ്ഥതകളും നൊമ്പരങ്ങളും മാനസിക പ്രയാസങ്ങളും അലോസരങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോഴും അതിൻ്റെയൊക്കെ അപ്പുറം ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ ഉറപ്പുള്ള കരം ഗ്രഹിക്കത്തക്കവണ്ണം നീ അവരെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. രോഗത്തിൻ്റെ തീവ്രതയുടെ മധ്യത്തിലും ദൈവത്തെ സ്തുതിച്ചു പാടത്തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ അവരുടെ ചിന്തകളെയൊക്കെ മുക്തമാക്കി തീർക്കുവാൻ അവിടുത്തെ കരുണയും കൃപയും നീ അവരുടെ കൂടെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും കുറവുകളോ പാപങ്ങളോ ബലഹീനതകളോ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണമേ. അങ്ങയുടെ സ്പർശനവും അങ്ങയുടെ നോട്ടവും ഒക്കെയും ഹൃദയത്തിനെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്നവന് നിദാനമായി തീരുവാൻ അത് സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പലതരത്തിലുള്ള അപകടങ്ങളിൽ കഴിഞ്ഞ് പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെയും ആരോഗ്യം വീണ്ടുകിട്ടത്തക്കവണ്ണം അങ്ങയുടെ ശ്രദ്ധയും വാത്സല്യവും സംരക്ഷണവും കൂടെ ഉണ്ടായിരിക്കണമേ. ഒറ്റവര് നഷ്ടപ്പെട്ട വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേർപാടിന്റെ ആഴം തിരിച്ചറിയാതെ വണ്ണം അവരുടെ കൃപയും കരുണയും സാന്നിധ്യവും അവരുടെ കൂടെ ഇരുന്ന് വഴി തെളിയിക്കണമേ. കണ്ണീരും ഹൃദയത്തിൽ നിന്ന് വിധേയം നീക്കിക്കളയത്തക്കവണ്ണം അങ്ങയുടെ കൃപ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവംഭാഗം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വന്നിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ തമ്പുരാൻ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവിടുത്തെ ഹിതപ്രകാരം വളർത്തുവാനും ദൈവിക ചൈതന്യവും ആത്മനിറവുമുള്ള പൈതങ്ങളായി രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഞങ്ങളുടെ നിഷ്ഠയായ ജീവിതത്തിനും അവിടുന്ന് സഹായപരലാണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രത്യേകിച്ച് സ്കൂൾ തുറക്കാനായിട്ട് പോകുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവരെന്ത് ലക്ഷ്യത്തോടുകൂടെ പോകുന്നു, അവരുടെ ചെറുപ്പകാലത്തെ ആ ലക്ഷ്യമൊക്കെ സാധ്യമാക്കത്തക്കവണ്ണമുള്ള ആഴമായ ബോധ്യത്തിലേക്ക് അവരെ നയിക്കണമേ. പ്രത്യേകിച്ച് പഠിക്കുവാൻ തക്കവണ്ണം ബുദ്ധിയില്ലാതെ പ്രയാസപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനമോ അറിവോ ഇല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ഉറവിടമായ തമ്പുരാനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉയരങ്ങളിൽ നിന്ന് സ്വർഗം ജ്ഞാനം അയച്ചു കൊടുക്കും എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു തിരിച്ചറിവ് ലഭിക്കത്തക്കവണ്ണം ഈ കുഞ്ഞുങ്ങൾക്കൊക്കെയും ഒന്ന് സാധ്യത ഉളവാക്കി കൊടുക്കണമേ. ലക്ഷ്യബോധത്തോടുകൂടി പഠിക്കുവാനും ദൈവം തന്നിരിക്കുന്ന അവസരം അവിടുത്തെ ഹിതപ്രകാരം ഉപയോഗപ്പെടുത്തുവാനുള്ള എല്ലാ കഴിവും ദർശനവും നിന്റെ മക്കൾക്ക് കൊടുക്കണമേ. പ്രത്യേകിച്ച് അവരുടെ ചെറുപ്പകാലത്തെ നന്മയുള്ള ഹൃദയങ്ങളെ തെറ്റിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ലോകത്തിൻ്റെതായ താല്പര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവികമായ വെളിച്ചത്തിലും വട്ടത്തിലും മുന്നോട്ട് പോകാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് അവരെയൊക്കെ ബന്ധിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധ്യാപകരെ സ്നേഹിക്കുവാനും മാതാപിതാക്കൾക്ക് സമൂഹത്തിന് സഭയ്ക്കുമൊക്കെയും ഉത്തമ മാതൃകയുള്ള മക്കളായി വളരുവാൻ തക്കവണ്ണം നീ അവരെ സഹായിക്കണമേ. അവിടുത്തെ കരങ്ങൾ ബലമുള്ള ഭുജം നീട്ടി അവരെ സംരക്ഷിക്കണമേ. യുവതി യുവാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലക്ഷ്യബോധമുള്ളവരും മാർഗദർശനമുള്ളവരുമായിട്ട് ജീവിക്കാൻ നീ അവരെയൊക്കെ സഹായിക്കണമേ. ദൈവം തന്നിരിക്കുന്ന ആരോഗ്യവും ബുദ്ധിയും കഴിവും ഒക്കെയും ദൈവികമാഹത്വത്തിന് വേണ്ടി ദർശനത്തോടു ഉപയോഗിക്കത്തക്കുള്ള എല്ലാ വിളിയും ഞാൻ പ്രദാനം ചെയ്യണമേ. കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധത്തിന്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളുകൾക്കൊക്കെയും കുടുംബ ബന്ധത്തിന്റെ ആഴമായ സ്നേഹവും ലാവണ്യവും കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ. ബന്ധത്തെ നശിപ്പിക്കുന്ന ഉച്ചനീചത്വവും അഹങ്കാരമായ സമീപനങ്ങളൊക്കെ നീക്കി സൗമ്യതയും സ്നേഹവും കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം ഓരോ ദമ്പതികൾക്കും അവിടെ നിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെയും നാട്ടിലുമായിട്ട് കഴിയുന്ന പ്രത്യേകിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട ഓരോ മാതാപിതാക്കളെയും അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. വാർദ്ധക്യത്തിലും ആത്മീയഫലങ്ങളെ കൈപ്പാൻ തക്കവണ്ണം ആഴമായ ദൈവഭയവും ദൈവസ്നേഹവും നീ അവർക്കൊക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെയും അനുയോജ്യരായ പങ്കാളി ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. വിവാഹപ്രായം എത്തിയിട്ടും നല്ല പങ്കാളി ലഭിക്കാൻ തക്കവണ്ണം കഴിയാതെ പോകുന്ന നല്ല മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തോടുകൂടി നിന്നെ ആരാധിക്കത്തക്കവണ്ണം അവർക്കൊക്കെ സന്തോഷിപ്പാൻ നല്ല പങ്കാളി ലഭിക്കാൻ സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സാധ്യമല്ലാത്ത എല്ലാ കാര്യങ്ങളിലും സാധ്യമാക്കി തക്കവണ്ണമുള്ള അവിടുത്തെ കരങ്ങൾ നിന്റെ മക്കൾക്കൊക്കെ അവിടുന്ന് ചുരിഞ്ഞു കൊടുക്കണമേ. അവർക്ക് സന്തോഷിപ്പാൻ തക്കവണ്ണം ഉത്തമരായ നന്മയുള്ള തലമുറകളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല ഉപജീവനത്തിലുള്ള വഴി തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും നല്ല പ്രതിഫലവും മേലധികാരികളിൽ നല്ല സ്നേഹവും ലഭിക്കത്തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകമായിട്ട് സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാബ തിരുമേനി ഓർക്കുന്നു. എല്ലാ തിരുമേനിമാരെയും, പ്രത്യേകിച്ച് ഭദ്രാസനത്തിന് മത്രാപോലത്തെയും ഭദ്രാസനത്തിന് രൂപ സമർപ്പിക്കുന്നു. അവർ നയിക്കുകയും നടത്തുകയും ചെയ്യണമേ. ഈ ലോകത്തിന് തന്നെ മാതൃകയാകത്തക്കവണ്ണം ഈ ഭദ്രാസനത്തെ അവർ രൂപാന്തരപ്പെടുത്തണമേ. എല്ലാ ആത്മീക സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം നല്ല മനുഷ്യരെ അവിടെ തിരഞ്ഞെടുക്കുവാനും നയിക്കുവാനും ഇടയാക്കി തീർക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാം രൂപ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചന ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെയോ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രയത്നങ്ങളെ വാഴ്ത്തണമേ. പ്രത്യേകിച്ച് സഭയുടെ നന്മയ്ക്ക് വേണ്ടി ആതുരാലയത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ സമീപനങ്ങളെയും അങ്ങയുടെ ശ്രദ്ധയും വാത്സല്യ സംരക്ഷണവും അത് വിജയകരമായി തീരുവാൻ തക്കവണ്ണം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണമുള്ള പരിശുദ്ധാത്മാവ് നടത്തിക്കൊണ്ടാകണമേ. ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ട് ക്ഷമിക്കണമേ. ഓരോ നിമിഷവും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങളുടെ കുറവുകളൊക്കെ മായ്ച്ച് ശുദ്ധീകരിക്കപ്പെട്ടവരെ തീരുവാൻ തക്കവണ്ണ സംഗതിയാക്കണമേ. ഞങ്ങളുടെ പരേതരെ സ്വർഗീയവർഷം പ്രവേശിപ്പിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് ഒന്നാളും സ്തുതിച്ചു പോകുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സുമന്ധവും ആവാസവും ദൈവമേ, വിവിധ ഭവനങ്ങളിലും സ്ഥലങ്ങളിലുമായി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന ഇതിന്റെ മക്കളെല്ലാവരോടും, പ്രത്യേകമായിട്ട് ഞങ്ങൾ പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സജീവമായി നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസനത്തിന് മത്രാപോലത്തിലുള്ള നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ആരാധികരായ വൈദിക ശ്രേഷ്ഠരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ശ്രേഷ്ഠമായ ഒരു ധ്യാനം പകർന്നു നമ്മളെ അനുഗ്രഹിച്ച ധന്യമാക്കിയ എന്റെ അടുത്ത സുഹൃത്തായിരിക്കുന്ന പ്രിയപ്പെട്ട ബോബി പീറ്ററസിനുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ധ്യാനത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് എല്ലാ ഭദ്രാസനത്തിന്റെ അകത്തും ഭദ്രാസനത്തിന് പുറത്തുമുള്ള എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവസ്ഥാനത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിള് വായിച്ച ജോളി അതുപോലെ റെക്കോർഡ് ചെയ്ത മനോജനം ദൈവസ്ഥാനത്തിൽ ഓർക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം കാര്യം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.